ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
இவ்வளவு விவேகிக்க வேண்டி இது பறையும் ஈதிருஷம் அக்ஷரம் மயா யயா வித்யா அதிகமிதே சப்பரா வித்யதி சமுதாயம். முக்கியமாயிருக்கிறது பராவித்யாணம். പക്ഷെ ആദ്യം പറഞ്ഞത് അപരാവിദ്യയെ കുറിച്ച്, അതാദ്യം പറഞ്ഞു കഴിഞ്ഞു. പിർക്കജിസാമാധ്രവരൂപത്തിൽ അപരാവിദ്യയുണ്ട് പറയുന്നു. അതല്ല, പരാവിദ്യയാണ് മുഖ്യം, അതിന് വിവേകമുള്ള മനസ്സാണ് അവകാശി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യന്റെ ബുദ്ധി എങ്ങനെയോ ആ ബുദ്ധിക്കനുസരിച്ച് തെളിയുന്ന അവൻ എന്തും കിട്ടും. വേദം കൽപ്പതരു പോലെയാണ്, അവൻ ഇച്ഛിക്കുന്ന എന്തെങ്കിലും. അവന് താല്പര്യം അപരാവിദ്യയിലാണെങ്കിൽ അതിനുള്ളതല്ല അതിനകത്തുണ്ട്, അതിലവന് ഗവേഷണം നടത്താം, എന്തും ചെയ്യാം. പക്ഷെ അതിൽ നിന്നെല്ലാം വിരക്തി വന്നവൻ, അവൻ അതിൽ നിന്ന് പരാവിദ്യ സ്വീകരിക്കുന്നു. എന്തിനയ്യാ അക്ഷരം അധികം വിധി ഏതെന്നുകൊണ്ടാണോ അക്ഷരബ്രഹ്മത്തെ, അവിനാശിയായിരിക്കുന്ന സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നത്, അത് അതിനുവേണ്ടി, അതാണ് മുഖ്യം. അതിനുവേണ്ടിയാണ് വേദത്തെ സമീപിക്കേണ്ടത്, അതിനെ അധ്യയനം ചെയ്യേണ്ടത്, അതിനെ സംരക്ഷിക്കേണ്ടത്, അതാണ് മുഖ്യം എന്നാണ്. വേദത്തിൽ മറ്റൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. വേദം അറിവാണ്, അറിവിൽ സർവ്വതും പ്രകാശിക്കുന്നു. അറിവിൽ പ്രകാശിക്കാത്ത എന്താ? ആത്മാവും അനാത്മാവും അറിവിലാ പ്രകാശിക്കുന്നു. അതുകൊണ്ട് വേദത്തിൽ സർവ്വതുമുണ്ട്. പക്ഷെ വേദത്തെ അതിനുവേണ്ടിയല്ല ഒരുവൻ സമീപിക്കേണ്ടത്. സത്യജിജ്ഞാസുവായ ഒരുവൻ സത്യത്തിനു വേണ്ടി വേദത്തെ സമീപിക്കണം. അത് വേദത്തിൽ വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടലാണ് പരാവിദ്യ. അതല്ലാതെ നമ്മൾ വേദത്തിലേക്ക് തിരിഞ്ഞാൽ വേദം ആ സകലം അപരാവിദ്യയാണ്. അങ്ങനെ അത് അനുഭവപ്പെടുത്തുന്നു. അതിൽ പരാവിദ്യ ഇല്ലാതെ വരും. അതാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്. അദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷു ശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സസൂക്ഷ്മം തദവ്യയം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. ഇനി അതേ കാര്യത്തെ തന്നെ കുറച്ച് വിശദീകരിക്കുകയാണ്. ഭൂതയോനി അക്ഷരം ഇത്യുക്തം തത് കഥം ഭൂതയോനിത്യം ഇത്യുച്യതേ പ്രസിദ്ധ ദൃഷ്ടാന്തേഹി യഥോർണനാഭി സൃജതേ ഗൃഹതേ ച യഥാ പൃഥിവ്യം ഓഷധയ സംഭവന്തി യഥാ സത പുരുഷാത് കേശൽ ഓമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഭൂതയോനി അക്ഷരമിത്യുക്തം, ഭൂതയോനി അക്ഷരമാണെന്ന് പറഞ്ഞു. തത്പദം ഭൂതയോനിത്യം, അതിലെങ്ങനെ ആ ഭൂതയോനിത്വം വരുന്നു? പ്രസിദ്ധ ദൃഷ്ടാന്ത ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധിപ്പിക്കുന്നു. തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ബുദ്ധിക്ക് പിടികിട്ടില്ല എന്ന്, അതിന് പക്വതയുള്ളവർക്ക് പിടികിട്ടും. പക്വത ഇല്ലാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ആഖ്യാനങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ, ഇതെല്ലാം ആചാര്യന്മാർ പറയുന്നു. അത് എന്നെ ശ്രുതിയും അതേ മാർഗത്തെ തന്നെ സ്വീകരിക്കും. മന്ദബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തങ്ങൾ, കഥകൾ, ഉപമകൾ എല്ലാം. ജീവന്മാരുടെ ബുദ്ധിക്ക് ക്ഷയം സംഭവിക്കുമ്പോൾ ഉപമകളിലൂടെ വെളിപ്പെടുത്തുന്നു. കാരണം അതവന്റെ ബുദ്ധി തങ്ങി നിൽക്കും, അവന്റെ ബുദ്ധിയുടെ നിലവാരത്തിലേക്ക് യോജിച്ച ഉപമകൾ പറയുന്നു. അവന്റെ സംസ്കാരത്തിന് അനുഗുണമായ രീതിയിലുള്ള കഥകൾ പറയുന്നു. അതിലൂടെ അവൻ തത്വത്തെ സ്മരിക്കും. അതൊരു മുഖ്യമായ ഉപായമല്ല, പക്ഷേ അധികാരഭേദമനുസരിച്ച് അതിനെ സ്വീകരിക്കേണ്ടി വരുന്നു. യഥാലോകേ പ്രസിദ്ധം എന്നുവെച്ചാൽ ലോകപ്രസിദ്ധമായ കാര്യമാണ്. അതിനാണ് ലോകയെന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാ എന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൂർണ്ണനാഭി ലൂതാ കീടഹ കിഞ്ചിത് കാരണാന്തരം അനപേക്ഷ സ്വയമേവ സൃജതേ സ്വശരീര അവ്യതിരിക്താൻ ഏവ തന്തു ദഹി പ്രസാരേതി പൂർണ്ണനാഭി ചിലന്തി ലൂതാ കീടഹ കിഞ്ചിത് കാരണാന്തരം അനപേക്ഷ സ്വശരീരമല്ലാത്ത വേറൊരു കാരണത്തെ അത് അപേക്ഷിക്കുന്നില്ല. അതിന് വസിക്കുന്നതിന് വേണ്ടി അത് അതിന്റെ വാസസ്ഥലത്തെ നിർമ്മിക്കുന്നു. ചിലന്തി അതിൻ്റെ നൂല് നോക്കുമ്പോൾ, അതിൻ്റെ വല നിർമ്മിക്കുമ്പോൾ, കിഞ്ചിത് കാരണാന്തരം അനപേക്ഷ മറ്റൊരു കാരണത്തെ അത് അപേക്ഷിക്കുന്നില്ല. മറ്റ് പക്ഷിമൃഗങ്ങളെല്ലാം അതിൻ്റെ കൂട് ഉണ്ടാക്കുമ്പോൾ മറ്റു പലതിനെ ആശ്രയിക്കും. പലതും ആശ്രയിക്കാത്തതും കണ്ടേക്കാം. സ്വയമേവ സൃജതയെ സ്വയം തന്നെ അതിനെ സൃഷ്ടിക്കുന്നു. അതിൻ്റെ വലയെ അതിനെര പിടിക്കുന്നതിനും അതിന് താമസിക്കുന്നതിനും എല്ലാം വേണ്ടി അത് സ്വയം സൃഷ്ടിക്കുന്നു. തൻ്റെ ശരീരത്തെ ആശ്രയിച്ച് നിർത്തും. സ്വശരീര അവ്യതിരിക്താനേവ തന്തുൻ, ആ തന്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെ. അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. ബഹി പ്രസാരേതി, പുറമേ അത് വിരിക്കുന്നു, വല വിരിക്കുന്നു. പുനഃസ്ഥാനൈവ ഗൃഹ്ണതേ, വീണ്ടും അതിനെ തന്നെ ഉള്ളിലേക്ക് തിരിച്ചു പിടിക്കുന്നു, തന്നിലേക്ക് തന്നെ അതിനെ സ്വാം സ്വീകരിക്കുന്നു. ഗൃഹ്ണാദി സ്വാത്മഭാവമേവ ആപാദി, സ്വാത്മഭാവത്തെ സ്വശരീരഭാവത്തെ തന്നെ ശരീരത്തിനോട് വിലയിപ്പിക്കുന്നു എന്നാണ്. അതിന്റെ അക്ഷരാർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തന്നിൽ നിന്ന് വലയെ പുറത്തേക്ക് വിടുന്നു, ആ വലയെ തന്നിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെടുക്കുന്നു. വാസ്തവത്തിൽ അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആ തന്തുക്കളെ അത് പുറത്തേക്ക് എടുക്കുന്നു, എടുത്തതിന് തിരിച്ചുള്ളിലേക്ക് അത് കടത്തുന്നില്ല. നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അലൂതാകീടം അതിനെ പ്രസരിപ്പിച്ച് അതിനെ സങ്കോചിപ്പിക്കുന്നേ ഉള്ളൂ, അതിനെ ചുരുട്ടിയെടുക്കുന്നതേ ഉള്ളൂ, വീണ്ടും ചുരുട്ടി വയ്ക്കുന്നേ ഉള്ളൂ. തിരിച്ചതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റണമെന്ന് അവന് കഴിയത്തില്ല. പക്ഷേ അതിൻ്റെ ആ തത്വത്തെ പറയുകയാണ് ഇവിടെ. അലൂതാകീടത്തെ ശരിക്കും നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല, ഒറ്റ നോട്ടത്തിൽ എന്താണ് അവിടെ കാണുന്നത്? ആ ജീവി അതിന്റെ ശരീരത്തിൽ നിന്ന് നൂലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അതിലേക്ക് തന്നെ അത് അപ്രത്യക്ഷമായതായും കാണുന്നു. സ്വഭാവം ധരിക്കുന്നു, ആ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുന്നു. അതുപോലെ എന്നാണ് അതിന്റെ ദൃഷ്ടാന്തത്തിലെ അംശത്തെ എടുത്താൽ ശരിക്കും നിരീക്ഷിക്കാതെ പലരും അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മാധ്വാചാര്യർ വ്യാഖ്യാനിച്ചത് ചിലന്തി അതിന്റെ വായിൽ നിന്നും നൂല് പുറത്തേക്ക് എടുക്കുന്നു, തിരിച്ച് തന്റെ വാക്കിനുള്ളിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത് നമ്മുടെ ആചാര്യന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പല കാര്യങ്ങളും അവർ വസ്തുനിഷ്ഠമായി നിരീക്ഷിക്കാതെ കേട്ട് കേൾവി വെച്ച് വ്യാഖ്യാനിച്ചു കഴിയും. അതൊരു പോരായ്മ തന്നെയാണ്. ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ പഠനം നടത്തുന്നു. ഊഹാഭോഗങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു വരുന്നത് കണ്ണടച്ചിരുന്ന് എഴുതിവിടും. അതിൽ പല വിഡിത്തങ്ങളും വരും. അത് ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവർ അത്തരം വിഡിത്തങ്ങൾ പലയിടത്തും പറഞ്ഞു പോയിട്ടുണ്ട്. ഞാനും എൻ്റെ നേരെ ചാടിക്കയറുന്നു, ഞാൻ ശങ്കരാചാര്യരെ വഡ്ഡി എന്ന് വിളിച്ചെന്നൊന്നും പറയാം. പറയുന്നതിൻ്റെ താല്പര്യം അതാ, അത് മനസ്സിലാക്കിയാണ്. പറഞ്ഞിരിക്കുന്നതൊക്കെ അബദ്ധമാണ്. ഇതുപോലെ ചന്ദിയുടെ വായിൽ നിന്ന് ദൂരെ വന്നിട്ട് തിരിച്ച് അതിന്റെ വാക്യാകത്ത് കയറി പോകുന്നു എന്ന് പറഞ്ഞാൽ ആചാര്യനോടുള്ള ബഹുമാനം കൂടെ സ്വീകരിക്കാൻ പറ്റുമോ? ബഹുമാനം വേറെ, കാര്യം പറയുന്നത് വേറെ, രണ്ടും രണ്ട് കാര്യമാണ്. ബഹുമാനം കുറഞ്ഞുകൊണ്ടല്ല പറഞ്ഞ അബദ്ധം എന്ന് പറയുന്നത്. അബദ്ധം ആര് പറഞ്ഞാലും അബദ്ധം തന്നെ, സുബദ്ധം ആര് പറഞ്ഞാലും അത് സുബദ്ധം തന്നെ. ഭാഷ്യത്തിലൊക്കെ പല ഭാഗങ്ങളും ചെല്ലുമ്പോൾ ഇതിനും രസകരമായ ചില തമാശകൾ അബദ്ധത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് പരമാബദ്ധങ്ങളാണ്. ഇത്ര ഉദാഹരണങ്ങൾ എന്നിട്ടും പറയുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഗവേഷണമൊന്നും നടത്തിയിട്ടില്ല. ഇത് സംഭവിച്ചിരിക്കുന്ന കാര്യം അബദ്ധമാണെന്ന് മാത്രം മനസ്സിലാക്കും. ഈ അബദ്ധമാണ് വർണ്ണത്തെയും മറ്റും മറ്റും പറയുമ്പോഴും പിന്തുടരുന്നത്. ഇതിനും ഇവിടെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഭാഷ്യക്കാരൻ. ഭാഷ്യക്കാരൻ പൊതുവായി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് പുറത്തേക്ക് വിടുന്നു, തിരിച്ചെടുക്കുന്നു. ആ അർത്ഥത്തിൽ ശരിയാ, അത് സംഭവിക്കുന്നുണ്ട്. ചിലന്തിയതിൻ്റെ ഒരേ പുറത്തേക്ക് വിടുന്നു, പിന്നെ നമ്മൾ കാണുന്നുണ്ട് അവൻ അപ്രത്യക്ഷമാകുന്നു. അതിൻ്റെ എന്താണിത് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയുന്നെങ്കിൽ ഈ ഭാഷ്യം മടക്കി വെച്ചിട്ട് ചിലന്തി വലയുടെ പുറകെ പോകണം, കുറച്ച് സമയം മെനക്കെടണം. അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും എന്തവിടെ സംഭവിക്കുന്നു. നമ്മുടെ എഴുതി വച്ചിരിക്കുന്ന എന്തവിടെ സംഭവിക്കുന്നു അപ്പോൾ മനസ്സിലാവും. പക്ഷെ അതിൻ്റെ തത്വം ഇവിടെ ഗ്രഹിച്ചാൽ മതി. എന്താണ് ആ ചിലന്തിയിൽ നിന്നത് പുറത്തേക്ക് വരുന്നു, തിരിച്ചത് വിനയിപ്പിക്കുന്നു, അത് വിനയിക്കുന്നു. ആ ചിലന്തി തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിനത് അപ്രത്യക്ഷമാക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നു, വീണ്ടും അത് അപ്രത്യക്ഷമാകുന്നു. ചിലന്തി വരെയും അത് അസംഭവിക്കുന്നു. അത് നമ്മുടെ മുമ്പിൽ അത് വളരെ വിശാലമായി പ്രകടമാക്കുന്നു. ആരും ആ ചലന്തി നമ്മുടെ മുമ്പിൽ തന്നെ അത് അപ്രത്യക്ഷമാകുന്നു. മുഴുവനും അത് അപ്രത്യക്ഷമാകുന്നില്ല, അതിൻ്റെ കുറേ തന്തുക്കളെങ്കിലും അത് അപ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ ദൃഷ്ടാന്തത്തിൽ ഉദ്ദേശിക്കുന്ന തത്വം അതിനെ എടുത്താണ്. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. പ്രപഞ്ചം പ്രകടമാകുന്നു, അത് അപ്രത്യക്ഷമാകുന്നു. തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇല്ല അഭിപ്രായവ്യത്യാസമൊന്നുമില്ല. സ്വയമേവ സൃജതേ സ്വശരീര അമ്പ്യതിരിക്താനൈവ തന്തൂൺ, അത് സ്വന്തം ശരീരത്തിൽ നിന്ന് വന്നതാണ്. ബഹി പ്രസാരേതി, അത് വലവിരിക്കുന്നു പുറമേ, പുനഃ വീണ്ടും താനൈവ ഗണ്ണതേ, വീണ്ടും അത് സ്വീകരിക്കുന്നു. ഗണ്ണാതി സ്വാത്മഭാവമേവ അപാദയതി, സ്വാത്മഭാവത്തെ പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു എവിടെ നിന്നാണ് വന്ന് അതിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു എന്നാണ്. അത് ലയിച്ചു പോകുന്നില്ല, ആ കണ്ടുകൊണ്ടിരുന്ന തന്തുക്കൾ അപ്രത്യക്ഷമാക്കുന്നു, അങ്ങനെ വേറെ രൂപത്തിലേക്ക് മാറ്റുന്നു. അതതിൻ്റെ കാലുകൾ കൊണ്ട് അതിനെ ചുരുട്ടിയെടുക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ യഥാച പൃഥിവ്യാ മോഷതയോ ഗൃഹ്യാദി സ്ഥാപരാന്ത, പൃഥിവി ഓഷധികൾ വനസ്പതികൾ, വ്രീഹ്യാദി സ്ഥാപരാന്ത, വ്രീഹി തുടങ്ങി നെല്ല് മുരുകളും ചെടികൾ പല ഓഷധികളും വനസ്പതികളും ഉണ്ട്. ഫലഭാഗാന്തമായ ഫലമുണ്ടായി നശിച്ചു പോകുന്ന വാഴ നെല്ല് മുതലായ ഫലമുണ്ടായാലും നിലനിൽക്കുന്നത്, ഇവയെല്ലാം ഓഷധയ ഫലഭാഗാന്ത ഓഷധികളെന്ന് പറയുന്നത്. മലയാളത്തിൽ ഔഷധി എന്ന് പറയും, സംസ്കൃതത്തിൽ ഓഷധി എന്ന് പറയും. അവ പലതരത്തിലുള്ള സസ്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടി സ്പഷ്ടമാണോ? എല്ലാം നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നു. എവിടെ നിന്നാണോ അത് പ്രകടമായത് അവിടേക്ക് പോകുന്നു, നശിച്ചു പോകുന്നു. ശ്രുതിയുടെ താല്പര്യം അതാണ്. താല്പര്യം മനസ്സിലാകുമ്പോൾ ദൃഷ്ടാന്തത്തിൽ കുഴപ്പമൊന്നുമില്ല. ചിലന്തിയിൽ നിന്ന് ആ വല പ്രകടമാകുന്നു, അതിൻ്റെ ശരീരമല്ലാതെ മറ്റൊന്നും അവിടെയില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും അവിടെ തന്നെ അത് അപ്രത്യക്ഷമാകുന്നു. അത് ഏതുതരത്തിലായാലും അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഇവിടെ നാനാ സസ്യജാലങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും അത് അതിൽ തന്നെ വിലയിക്കുന്നു. സ്വാത്മ അഭ്യതിരിക്ത ഏവ പ്രഭുവന്തി. ഇതെല്ലാം മണ്ണാണല്ലോ, മണ്ണിൽ നിന്നുണ്ടായതെല്ലാം മണ്ണ് തന്നെ. ആ ചരന്തിയിൽ നിന്നുണ്ടായതെല്ലാം അത് എവിടെ പോയാലും അത് അതിൻ്റെ ഭാഗം തന്നെ, അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആംശത്തെ മാത്രം എടുത്താൽ മതി. യഥാച സദാ വിദ്യമാന ജീവധ പുരുഷ കേശലോമാനി കേശാസ്ഥലോമാനിജ സംഭവന്തി വിലക്ഷണാനി. എങ്ങനെയാണോ സദാ വിദ്യമാന ജീവത, ഈ ചൈതന്യമുള്ള ഈ ജീവനിൽ നിന്നും പുരുഷ കേശലോമാനി കേശലോമങ്ങൾ, കേശലോമങ്ങൾ കേശം എന്ന് വെച്ചാൽ തലയിലുള്ള രോമങ്ങൾ, ലോമം എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള രോമങ്ങൾ, അതാണ് കേശലോമങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടു വന്നാൽ കേശാശ്ച ലോമാനിച്ച സംഭവന്തി വിലക്ഷണാനി. അത് വിലക്ഷണ സ്വഭാവങ്ങളാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. വ്യത്യസ്ത സ്വഭാവം എന്താ? ശരീരം മുറിഞ്ഞാൽ വേദനിക്കും, അത് മുറിഞ്ഞാൽ വേദനിക്കുന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യസ്തത. എന്നുവെച്ചാൽ ഈ ശരീരത്തിലുള്ളതുപോലെയുള്ള ഒരു ചൈതന്യ സാന്നിധ്യം അതിൽ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് പറയുന്നു ശരീരം ചൈതന്യവത്തും നഖരോമാദികളെല്ലാം ജഡവുമാണെന്ന് പറയുന്നു. കാരണം ചൈതന്യ സാന്നിധ്യം കൊണ്ട് അനുഭവിക്കേണ്ടതായ സുഖതത്വങ്ങളൊന്നും അതിൽ അനുഭവിക്കുന്നില്ല. അതിനും കാരണം ചൈതന്യം തന്നെ, അതിനും അടിസ്ഥാനമായിരിക്കുന്ന ചൈതന്യം തന്നെ. പക്ഷേ അനുഭവത്തിൽ ഒന്ന് നമുക്ക് ചേതനമായും മറ്റൊന്ന് ജഡമായും അനുഭവപ്പെടുന്നു, അത്യന്തം വിലക്ഷണമായി അനുഭവപ്പെടുന്നു. സമാനം പറയുന്നു, ഈ സത്തായിരിക്കുന്ന ആനന്ദ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ പരമകാരണത്തിൽ നിന്നും അതിന് തികച്ചും വിപരീതമായിരിക്കുന്ന അനർത്ഥ ജഡരൂപത്തിലുള്ള ഈ സംസാരം എങ്ങനെ ഉണ്ടായി? സാധനം ചോദിക്കുന്ന ചോദ്യമാണ്, സത്യത്തിൽ നിന്നെങ്ങനെ അസത്യം ഉണ്ടായി, സത്തിൽ നിന്നെങ്ങനെ അസത്വം ഉണ്ടായി, നിത്യത്തിൽ നിന്നെങ്ങനെ അനിത്യം ഉണ്ടായി, അനന്തത്തിൽ നിന്നും പരിച്ഛിന്നമായത് എങ്ങനെ ഉണ്ടാവും, അഖണ്ഡത്തിൽ എങ്ങനെ ഖണ്ഡങ്ങളുണ്ടാവും, ഉദർക്കങ്ങൾ ചോദിക്കും, അനാദിയിൽ നിന്നെങ്ങനെ സാധിയായതുണ്ടായി. അതിന് പ്രകൃതി തന്നെ, ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. അത്യന്തം വ്യത്യസ്തമായ ഒന്നിൽ നിന്നും മറ്റൊന്ന് സംഭവിക്കുന്നു. ശരീരം ചൈതന്യവത്താണല്ലോ, അതിൽ നിന്നും പ്രകടമാകുന്ന ഇത് ചൈതന്യത്തിന്റെ വിശേഷതകളൊന്നുമില്ലാതെ പ്രകടമാകും. ചൈതന്യത്തിന്റെ വിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ചേതനാവത്വം, സ്വദുഃഖാതിമത്വം, ഇതൊന്നുമില്ല. അന്യമായ ഒന്നുപോലെ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകാമെങ്കിൽ ഒന്നിൽ നിന്നും അത്യന്തം വിലക്ഷണമായ ഒന്ന്, അതിൻ്റെ സ്വഭാവങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒന്നുണ്ടാകാമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും വിലക്ഷണമായ ഒന്നിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടാകും. നിർവികാരിയായിരിക്കുന്നതിൽ നിന്നും വികാരിയായതൊന്നും ഉണ്ടാകാം, നിർഗുണത്തിൽ നിന്നും സഗുണം ഉണ്ടാകാം. ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിയിൽ ഇത് സംഭവിക്കാമെങ്കിൽ പരമകാരണത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ സൃഷ്ടി സംഭവിച്ചുകൂടാ? നിങ്ങൾ നിഷേധിക്കുന്ന എന്തുകൊണ്ട് പറയുന്നു? അവിടെ യുക്തിയില്ല. അനുസമാനം പറയുന്നു, ഈ ദൃഷ്ടാന്തം തന്നെ യുക്തിയെ സാധൂകരിക്കുന്നു. എപ്പോഴും യുക്തിയെ സാധൂകരിക്കുന്നതിനാണ് ദൃഷ്ടാന്തം. ഇവിടെ ദൃഷ്ടാന്തമുണ്ട്, ഇത് സംഭവിക്കാമെങ്കിൽ എന്ത് സംഭവിക്കാം? അത് യുക്തി സമർത്ഥനത്തിന് വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ശരീരത്തിൽ തന്നെ ജഡചൈതന്യങ്ങളുടെ സംയോഗം സംഭവിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്, അതാണ് ഏറ്റവും നല്ല ദൃഷ്ടാന്തം. സഭവന്തി വിലക്ഷണാനി യഥാ ദൃഷ്ടാന്ത തഥാ വിലക്ഷണം സലക്ഷണം ച നിമിത്താന്തരം അനപേക്ഷ യഥോക്ത ലക്ഷണാദക്ഷര സംഭവതി സമുത്പദ്യതേ ഇഹ സംസാരമണ്ഡലേ വിശ്വം സമസ്തം ജഗത് അനേക ദൃഷ്ടാന്ത ഉപാദാനം തോ സുഖാർത്ഥ പ്രതിബോധാർത്ഥം. ഇപ്പോ സലക്ഷണമായും വിലക്ഷണമായും കാരണം പോലെ തന്നെ കാര്യം വരാം, കാരണത്തിൽ നിന്നും വിലക്ഷണമായി കാര്യം വരാം, അങ്ങനെ സംഭവിക്കാം. ചൈതന്യത്തിൽ നിന്ന് ചൈതന്യം ഉണ്ടാകുന്നു, പിതാവിൽ നിന്ന് പുത്രൻ ഉണ്ടാകുന്നു, പിതൃശരീരം പോലെ തന്നെ പുത്രശരീരം ഉണ്ടാകുന്നു. അങ്ങനെ കാര്യകാരണങ്ങൾക്കുള്ള ഒരു സമാനത കാണാം. പക്ഷേ അതേ ശരീരത്തിൽ തന്നെ അതിന് വിലക്ഷണമായ മറ്റൊന്നുണ്ടാവും, ഒരു സമാനതയില്ലാത്ത മറ്റൊരു വസ്തു അതിലൊന്നുണ്ടാവും. ഇപ്പൊ സൃഷ്ടിയിൽ കടന്ന ഈ വൈചിത്രം നിലനിൽക്കുന്നത് കൊണ്ട് ഇതേ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ പരമകാരണത്തിൽ നിന്നും യഥോക്ത ലക്ഷണാദക്ഷരാ സംഭവതി സമുത്പദ്യതേ ഇഹ സംസാരമണ്ഡലെ വിശ്വ സമസ്തം ജഗതി ബ്രഹ്മാണ്ടത്തിൽ ഈ ഭൂമി ഉൾപ്പെടെയുള്ള സർവവും ഇങ്ങനെ കാണപ്പെടുന്നു. ഈ സംസാരമണ്ഡലത്തിൽ അനേക ദൃഷ്ടാന്തോപാദാനന്ദ സുഖാർത്ഥ പ്രബോധനാർത്ഥം പലതരത്തിൽ ചിന്തിക്കുന്നതിന് വേണ്ടി, അനായാസമായി ഇതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പല ദൃഷ്ടാന്തം ഒരേ മന്ത്രത്തിൽ തന്നെ പറഞ്ഞു. പലതരത്തിലും ചിന്തിക്കാം. ആ ദൃഷ്ടാന്തത്തെ അതിന്റെ വാച്യാർത്ഥത്തിലെടുത്ത് യുക്തി വിചാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ ദൃഷ്ടാന്തത്തിലൂടെ കാര്യകാരണ ബന്ധത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കാര്യകാരണ സിദ്ധാന്തത്തിന് യോജിക്കുന്ന ചില അംശങ്ങൾ ആ ദൃഷ്ടാന്തത്തിലുണ്ട്, അതിനെ മാത്രം എടുത്ത് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഈ ദൃഷ്ടാന്തത്തിൽ നിന്നും ഒരു പോരായ്മയില്ല. അതല്ലാതെ ദൃഷ്ടാന്തത്തെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും പറയേണ്ടി വരും. അനായാസ ബോധനത്തിന് വേണ്ടി ഇത് പറഞ്ഞിരിക്കുന്നു എന്നാണ്. യഥോർണനാഭിസൃജതേ ഗൃണതേ ച യഥാ പൃഥിവ്യാം ഓഷധയ സംഭവന്തി യഥാ സത പുരുഷാത് കേശലോമാനി തഥാക്ഷരാ സംഭവതിഹ വിശ്വം.